ഹേയ് ഹലോ, വെൽക്കം ടു ദ മലയാളി പോഡ്കാസ്റ്റ്, കണക്റ്റിംഗ് ദ ലൈഫ് ഓഫ് മലയാളീസ് എറൗണ്ട് ദ വേൾഡ്. ഞാൻ ക്രിഷാണ്. ഈ ഒരു എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ് എനിക്കും നിങ്ങൾക്കും. അതെ, നമ്മളെ കണക്ട് ചെയ്യുന്ന നമ്മുടെ പോഡ്കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ വിശേഷമുണ്ട്. എന്തായാലും എപ്പിസോഡിൻ്റെ അവസാനം പറയാം. എന്തായാലും നമുക്കിന്ന് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ടോക്സിക് ഫ്രണ്ട്ഷിപ്പ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. അതിലേതാണ് ടോക്സിക്, ഏതാണ് നല്ലതെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. നമ്മുടെ ടീനേജ് ലൈഫിലും ട്വൻറ്റീസിലൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടും. ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ അതിലെ എത്ര പേര് ലാസ്റ്റ് ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ഈ ഒരു എപ്പിസോഡ് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരിക്കലും യാദൃശ്ചികമല്ല, അത് അങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും ഒരു സുഹൃത്തുണ്ടാവും. അതെ, എൻ്റെ സുഹൃത്ത് രാജുവിനെ പോലെ. ഇന്ന് ഞാൻ അവൻ്റെ ഫ്രീ ടെക് അഡ്വൈസർ ആയിക്കോളൂ, നാളെ ഫ്രീ ഊബർ ഡ്രൈവർ. എന്താവശ്യത്തിനും അവൻ എന്നെ വിളിക്കുകയുള്ളൂ. എന്നാൽ എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. ഇന്ന് ഈ ഒരു എപ്പിസോഡ് റെക്കോർഡിന് മുന്നേയായിട്ട് അവനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടൊന്ന് ആക്കിയിട്ട് ദാ വന്നിരിക്കുകയാണ്. എന്ത് കാര്യത്തിനും ഞാൻ വേണം, പക്ഷെ എന്തെങ്കിലും എൻ്റെ ആവശ്യം വന്നാൽ അവൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അവനെ ഒന്ന് വിളിച്ചായിരുന്നു. മച്ചാനെ, അളിയൻ വന്നിട്ടുണ്ട്, ഞാൻ ഫ്രീ അല്ല, നീ പിന്നെ വിളിക്കും എന്ന് പറഞ്ഞ് നൈസായിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. മിനിയാന്ന് രാത്രി 3 മണിക്ക് അവൻ്റെ വൈഫൈ കണക്റ്റ് ആവണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് ശരിയാക്കിയവനാണ്. എന്തോ ഒരു ഗതിയാണ് നോക്കണേ. നിങ്ങൾക്കും ഉണ്ടാവും ഇത്തരത്തിലൊരു സുഹൃത്ത്. ഇതെല്ലാം പോരാഞ്ഞിട്ട് അവൻ്റെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു പെൺകോച്ചിൻ്റെ ബസ്സിൽ കണ്ടിട്ട് ആ കോച്ചിൻ്റെ പുറകെ പോവാൻ ഞാൻ ചാറ്റ് ചെയ്ത് സെറ്റായപ്പോൾ മാളിൽ കറങ്ങാൻ പോയപ്പോൾ കൂട്ട്. ലാസ്റ്റ് 6 മാസം മുമ്പ് അത് ബ്രേക്കപ്പായി. കഴിഞ്ഞ 6 മാസമായിട്ട് അവൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി കേട്ട് ഞാൻ മടുത്ത്. ഇതൊക്കെ കേൾക്കുന്ന നമുക്കും ലൈഫുണ്ട്, നമുക്കും ആവശ്യങ്ങളുണ്ട്. ആരും കൂടെ ഉണ്ടാകാറില്ല, ആരും കേൾക്കാറുമില്ല. ഇവൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു വരെയാണ് നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. ഉടനെ അവൻ അവൻ്റെ കാര്യം എടുത്തിടും. മച്ചാൻ, എനിക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊരു കോൺവെർസേഷനും അവൻ അവൻ്റെ വഴി കൊണ്ടുപോകും. നമ്മുടെ കാര്യങ്ങൾക്ക് അവിടെ പ്രസക്തി ഉണ്ടാവാറില്ല. ഇവൻ്റെ ഈ സ്വഭാവം കൊണ്ടായിരിക്കും അവൻ്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. 6 മാസമായിട്ട് ബ്രേക്കപ്പ് സ്റ്റോറിയും കഥകളും തേങ്ങയും മാങ്ങയൊക്കെ കേട്ട് ഞാൻ മടുത്ത്. പക്ഷേ ഇതിനിടയിൽ അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളോട് അവൻ ഈ കഥ പറഞ്ഞ് 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 അവക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതവൻ നശിപ്പിച്ചെടുത്തു. ആ റിലേഷൻഷിപ്പ്, അവളുടെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. ഇവർ പാച്ചപ്പ് പോയി. അതെ, നൈസായിട്ട് അവനവൻ്റെ ബെസ്റ്റിയെ കറക്കിയെടുത്തു എന്ന് വേണം പറയാൻ. ഈ ടോക്സിക് ഫ്രണ്ട്സിൽ വരുന്നതാണല്ലോ ടോക്സിക് ബെസ്റ്റീസ് അല്ലേ. നമ്മളിൽ പലർക്കും ബെസ്റ്റീസ് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ നമ്മുടെ റിയൽ രഹസ്യങ്ങളോ അല്ലെങ്കിൽ ലൈഫിലെ മെയിൻ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പറയുന്നതും അവരോടായിരിക്കുള്ളൂ. ഇത്തരത്തിലുള്ള ടോക്സിക് ബെസ്റ്റീസ് ഉണ്ടായിരുന്നാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടപടലം തേച്ചൊട്ടിക്കും. പിന്നെ അവന്മാർ നൈസായിട്ട് നിങ്ങളെ അങ്ങോട്ട് സെറ്റാക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആഹാ, ഇതുപോലത്തെ ഒരു സുഹൃത്ത് എനിക്കുണ്ടല്ലോ, അവൻ ടോക്സിക് ആയിരുന്നല്ലേ. അതെ, അവൻ ടോക്സിക് തന്നെയാണ്. മറ്റുള്ളവരുടെ ലൈഫിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്നതൊക്കെ ടോക്സിസിറ്റി തന്നെയാണ്. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നൈസായിട്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളുടെ ഇടയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ടോക്സിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സ്പോട്ടിഫൈയിലാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്കെന്തായാലും ഒരു ഗെയിം കളിച്ചാലോ, ടോക്സിക് ഓർ നോട്ട്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിൽ എസ് എന്നാണ് ഉത്തരമെങ്കിൽ സംഭവം ടോക്സിക്കാണ്. റെഡി അല്ലേ? നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങളുടെ പ്രൊമോഷനെ പറ്റി പറയണം. മച്ചാനെ, എനിക്ക് കമ്പനിയിൽ വലിയ സാലറി ഹൈക്കോടെ ഒരു പ്രൊമോഷൻ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അവൻ ആ സിറ്റുവേഷനിൽ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യണം. അത് ടോക്സിറ്റി ആണോ? അതായത് നിങ്ങളുടെ ഒരു ഉയർച്ചയിൽ നിങ്ങളുടെ കൂടെ നിന്ന് സന്തോഷിക്കാൻ കഴിയാത്തൊരു സുഹൃത്ത്, അവൻ ടോക്സിക്കാണോ? വാട്ട് യു തിങ്ക്? എസ് ഓർണോ? എസ്, അവൻ ടോക്സിക് തന്നെയാണ്. റിയൽ സുഹൃത്ത് നമ്മുടെ സന്തോഷങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നവരായിക്കോളൂ. പിന്നൊരു തരം സുഹൃത്തുണ്ട്, അവനെന്ന് വെച്ചാൽ അവൻ എൻ്റെ ഒരുപാട് കാശ് കടം വാങ്ങിച്ചിട്ടുണ്ട്. അവനതിനെപ്പറ്റി ഓർക്കാറൊന്നുമില്ല. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു അബദ്ധങ്ങൾ അല്ലെങ്കിൽ അവനോട് ചെയ്ത മിസ്റ്റേക്സൊക്കെ അവൻ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവൻ വിളിച്ചു പറയാറുണ്ട്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഓർത്തെടുക്കാതെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നും ഓർക്കുന്നൊരു സുഹൃത്ത്, അത് ടോക്സിക്കാണോ? യെസ്, അതും ടോക്സിക്കാണ്. സെലക്റ്റബിളായ മെമ്മറി, അത് ടോക്സിസിറ്റി തന്നെയാണ്. അതായത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ഓർത്ത് പറയുക എന്ന് വെച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളിൽ പലർക്കും ഇപ്പോൾ പലരെ ഓർമ്മ വരുന്നുണ്ടാകും, ചെറിയ ചിരികളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാകും അല്ലേ. പക്ഷേ ടോക്സിറ്റി അല്ലെങ്കിൽ ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും ചിരിച്ച് കളയാൻ പറ്റുന്ന സംഭവമല്ല. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ചൂസ് വയസ്സിലെ, നമ്മുടെയൊക്കെ 25 വയസ്സിനുള്ളിൽ നമ്മൾ ഒരുപാട് പുതിയ ആളുകൾ കണ്ടെത്തും. അവർ പലരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് മാറും. പക്ഷേ ഒരു 25 വയസ്സ് കഴിഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെത്ര പേർ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് കണ്ട് തന്നെ അറിയണം. എന്താ പറയുക, സൗഹൃദങ്ങൾ പലപ്പോഴും ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്നതാണ്. എനിക്കങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത് ലൈഫിൽ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ എണ്ണം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നതിൽ എത്ര പേര് എൻ്റെ കൂടെയാണെന്ന് വെച്ചാൽ വളരെ ചുരുക്കം പേരാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളുടെ എണ്ണം അത് കുറഞ്ഞു കുറഞ്ഞു വരെയാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, എന്നെയും നിങ്ങളെയുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു കാര്യം, 2020 ജൂലൈ 14 നമ്മുടെ ദ മലയാളി പോഡ്കാസ്റ്റ് ആരംഭിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 3-ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ പോഡ്കാസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഒരു വരുമാനവും ഇല്ലാതെ 3 വർഷം പോഡ്കാസ്റ്റിങ്ങിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. നിങ്ങൾ പലപ്പോഴും എനിക്ക് അയക്കുന്ന ഒരു മെസ്സേജോ ഒരു മെയിലോ ഒക്കെ തന്നെയാണ് എന്നെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിംഗ് ജേണിയിൽ ഞാൻ ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു, ഒരുപാട് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയതൊക്കെ എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോഡ്കാസ്റ്റിംഗ് തുടങ്ങണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ടിപ്പ് പറയാം. വീഡിയോ പോഡ്കാസ്റ്റായിട്ട് ആരംഭിക്കാൻ ശ്രമിക്കുക, അതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ഒരു 3 കൊല്ലം ഞാൻ പോഡ്കാസ്റ്റ് ചെയ്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം അത് മാത്രമേ ഉള്ളൂ, ഞാൻ തുടങ്ങിയതൊരു ഓഡിയോ പോഡ്കാസ്റ്റാണ്. പിന്നെ ഈ ഒരു സേഫ് സോണിൽ അങ്ങനെ സെറ്റായിപ്പോയി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ് ഓഡിയോ പോഡ്കാസ്റ്റിങ്. വീഡിയോ പോഡ്കാസ്റ്റിംഗ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ അതിന് വീഡിയോ പോഡ്കാസ്റ്റിംഗ് തന്നെ ചെയ്യണം. അതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഓഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീച്ചിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ രീതിയിലുള്ള പ്രോഗ്രസ് ഒന്നും ഈ ഒരു പോഡ്കാസ്റ്റ് സംഭവിക്കുന്നില്ല. നിങ്ങൾ ദ മലയാളി പോഡ്കാസ്റ്റ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ ഒരു പോഡ്കാസ്റ്റ് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഈ ഓഡിയോ പോഡ്കാസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക. ആൾക്കാരതുമായിട്ടൊന്ന് സെറ്റായി വരണം. കൂടുതലും വീഡിയോ പോഡ്കാസ്റ്റിംഗ് ആണ് ആളുകൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടെ ഒരു ചേഞ്ച് വേണ്ടേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലും മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ റിപ്ലൈസ്, നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പോട്ടിഫൈയിലാണ് നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്നെ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.